الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين سنهم الله سهودري سهودر ماري السلام عليكم ورحمة الله പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ 260 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് മനസ്സിലാക്കിയത്. ഒരു സത്യാന്വേഷി, ശുദ്ധപ്രകൃതിയുള്ള മനുഷ്യൻ എപ്രകാരമാണ് ദൈവവിശ്വാസത്തിലേക്ക്, പരലോകബോധത്തിലേക്ക് പ്രേരിതനാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട രണ്ട് സൂക്തങ്ങൾ നാം പഠിച്ചു. ഒരു സഞ്ചാരി അയാളുടെ സ്വന്തം അനുഭവങ്ങളിലൂടെ പരലോകബോധത്തിലേക്ക് എത്തിച്ചേരുന്നതും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് പരലോക ബോധത്തിന്റെ യക്കീൻ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതും നാം മനസ്സിലാക്കിയുണ്ടായി. തുടർന്ന് 261 മുതലുള്ള ആയത്തുകളിലേക്ക് നമുക്ക് ഇന്ന് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم. الله سبحانه وتعالى 261 മുതൽ 274 വരെയുള്ള 14 സൂക്തങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജിഹാദിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ജിഹാദ് ഈ സൂറയിലെ പരമപ്രധാനമായ ഒരു വശമാണ്. ജിഹാദ് എന്ന് പറയുമ്പോൾ സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നിരന്തരവും അവിരാമവുമായ പരിശ്രമങ്ങളാണ് ജിഹാദ്. ആ തലത്തിൽ ശാരീരിക ജിഹാദിനെ കുറിച്ച്, പരിശ്രമങ്ങളെ കുറിച്ച് നേരത്തെ വന്നു. ഇവിടെ 14 സൂക്തങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സാമ്പത്തികമായ പരിശ്രമങ്ങളുടെ പ്രസക്തിയും അതിൻ്റെ ചൈതന്യവും, അത് ഫലപ്രദമാകുവാൻ നമ്മുടെ മാനസിക ഘടന എത്രത്തോളം പാകപ്പെടേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുമാണ് പടച്ച തമ്പുരാൻ ഉണർത്താൻ പോകുന്നത്. നേരത്തെ യസ് അലൂനക്ക മാതാ യുംഫിഖൂൻ എന്ന് 2 തവണ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 215 ഇരുന്നൂറ്റി 219 ആയിരുന്നു. അവർ ആദ്യ തലമുറയിലെ ആ മാതൃക സമൂഹം ചോദിച്ചുകൊണ്ടിരുന്നു. യസ് അലൂന, അവർ താങ്കളോട് ചോദിക്കുന്നുവല്ലോ. മാതാ യുംഫിഖൂൻ, ഇനിയും എന്താണ് ദൈവമാർഗത്തിൽ ഞങ്ങൾ ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മിച്ചമുള്ളത് ചെലവഴിക്കോ, മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ ആയിട്ട് ചെലവഴിക്കോ, ഇങ്ങനെയൊക്കെയുള്ള മറുപടികളാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അള്ളാഹു തആല 261 വളരെ സുന്ദരമായ ഒരു ഉപമ ആവിഷ്കരിക്കുന്നുണ്ട്. ചെലവഴിക്കലിന്റെ മഹത്വം, അത് എപ്രകാരമാണ് പിന്നെയും പിന്നെയും പെരുകിക്കൂടുന്നത് എന്ന് അള്ളാഹു അതിസുന്ദരമായിട്ട് ആവിഷ്കരിക്കുകയാണ്. മഥൽ, ഒരു ഉപമ പറഞ്ഞുകൊണ്ടാണ്, അല്ലദീന യുംഫിഖൂന അംവാലഹും, അല്ലദീന ഒരു വിഭാഗത്തിന്റെ ഉപമ. യുംഫിഖൂൻ, അവർ ചെലവഴിക്കുന്നു, അംവാലഹും തങ്ങളുടെ സമ്പത്തുക്കൾ ചെലവഴിക്കുന്നു. എങ്ങനെ ചെലവഴിക്കുന്നു? ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരെ കുറിച്ചാണ്. ചെലവഴിക്കാൻ പല മാർഗങ്ങളുണ്ട്, പക്ഷെ അത് ഏറ്റവും ഫലപ്രാപ്തിയിലെത്തുന്നത് എപ്പോഴായിരിക്കും? അത് ഫീ സബീലില്ല ആകുമ്പോഴാണ്. ഇംഫാഖ് എന്ന പ്രയോഗമാണ് ഇവിടെയും അള്ളാഹു ഉപയോഗിക്കുന്നത്. യുംഫിഖൂന ഇംഫാഖ്. ഇംഫാഖ് എന്ന് പറയുമ്പോൾ ചെലവഴിക്കലിന്റെ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു പ്രയോഗമാണ്. ചെലവഴിക്കൽ പല തരത്തിലുണ്ടല്ലോ, ഐച്ഛികമായിട്ടുണ്ട്, നിർബന്ധമായിട്ടുണ്ട്, അതുപോലെ തന്നെ വഖഫുണ്ട്, വസീയത്തുണ്ട്, അനന്തരാവകാശമുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ചെലവഴിക്കലുണ്ട്, കഫാറത്തുണ്ട്, പ്രായശ്ചിത്തങ്ങളുണ്ട്. എന്നാൽ ചെലവഴിക്കലിന്റെ സമഗ്രമായ എല്ലാ വശങ്ങളും ഉൾച്ചേർന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇംഫാഖ് എന്ന് പറയുന്നത്. ആ ശൈലിയാണ് ഈ ആയത്തുകളിൽ അള്ളാഹു പ്രയോഗിക്കുന്നത്. മഥൽ അല്ലദീന യുംഫിഖൂന അംവാലഹും, തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ. ഇവിടെ തങ്ങളുടെ ധനം എന്ന് പറയുമ്പോൾ നമ്മൾ സമ്പത്തിന്റെ ഉടമയാണോ? അല്ല, ഉടമ അള്ളാഹുവാണ്. നമ്മളോ? നമ്മൾ കൈകാര്യ അവകാശികൾ മാത്രമാണ്. അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. ഈ രാജ്യത്ത് നമ്മുടെ സമ്പത്തിന്റെ യഥാർത്ഥ ഉടമ ഭരണകൂടമാണ്, നമ്മൾ അതിന്റെ കൈവശാവകാശികളാണ്. നമ്മൾ അധ്വാനിച്ച് നേടിയാലും യഥാർത്ഥത്തിൽ ഉടമ അവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേ കാഴ്ചപ്പാടില് അള്ളാഹുമായി ബന്ധിപ്പിച്ച് ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മുടെ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ സമ്പത്തിന്റെ ഉടമ ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ കൈവശാവകാശികളാണ്. അവൻ പറയുന്നതനുസരിച്ച് ചെലവഴിക്കാം. പക്ഷെ ആ ചെലവഴിക്കുന്നത് ഒരിക്കലും പാഴായി പോവില്ല. അള്ളാഹു ഇവിടെ അവരുടെ ഉപമ പറയുന്നത് നോക്കൂ. കമസലി ഹബ്ബത്തിൻ, കമസൽ ഒരു ഉപമ പോലെയാണ്, ഹബ്ബത്തിൻ ഒരു ധാന്യമണിയുടെ ഉപമ പോലെ, അല്ലെങ്കിൽ ഒരു വിത്തിന്റെ ഉപമ. അമ്പത്ത സബ സനാബിൽ, അമ്പത്ത അത് മുളപ്പിച്ചു, സബ ഏഴ് സനാബിൽ കതിർക്കുലകൾ, സുമ്പുല കതിർക്കുലയാണ്, അതിന്റെ ബഹുവചനമാണ് സനാബിൽ. അപ്പൊ ഒരു വിത്ത്, ആ വിത്ത് മണ്ണിലെറിഞ്ഞപ്പോ അത് ഒരു ചെടിയായി വളർന്നു, എന്നിട്ട് അതിൽ നിന്ന് ഏഴ് കതിർക്കുലകൾ മുളച്ചു വന്നു. അമ്പത്തത് സബ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, എന്നിട്ടോ ഫീ കുല്ലി സുംബുല, അവയിൽ ഓരോ കതിരിലും ഉണ്ട് മിഅത്തു ഹബ്ബ, 100 വീതം ധാന്യമണികളുണ്ട്. ഏഴ് കതിർക്കുല, ഓരോ കതിരിലും 100 വീതം ധാന്യമണി. അപ്പൊ എത്രയായി? 7 × 100 അല്ലെ, 700 ആയിട്ട് അത് മാറിയിരിക്കുന്നു. ഒരു വിത്തിൽ നിന്നാണ് അതിന്റെ തുടക്കം. ആ ഒരു വിത്തിൽ നിന്ന് 7 കതിർക്കുല, ഓരോ കതിരിലും 100 വീതം ധാന്യമണി. അപ്പോ 1 × 700 ആയിട്ട് വളർന്ന് വികസിച്ചിരിക്കുന്നു എന്നർത്ഥം. ഫീകുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, 1 × 700 ആയിട്ട് വളർന്ന് വികസിച്ചു. ഇതാണ് പടച്ചോന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കലിന്റെ സവിശേഷത. അതൊരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല. ഇഹത്തിൽ അത് മഹത്തായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്നു, പരത്തിലോ മഹത്തായ പ്രതിഫലങ്ങളും അത് നമുക്ക് നൽകുന്നു എന്നതാണ്. വയലിൽ വിതയ്ക്കുന്ന വിത്തുപോലെ അത് പിന്നെയും പിന്നെയും മുളപൊട്ടിക്കൊണ്ടേയിരിക്കും. വിത്തുഗുണം 10 ഗുണം എന്ന് പറയില്ലേ. ഒരു വിത്തിൽ നിന്ന് 7 കതിരാണ്, ഓരോ കതിരിലും 100 വീതം ധാന്യമണിയാണ്. അങ്ങനെ അത് 700 മേനി വിള നൽകുന്നു എന്ന് പറഞ്ഞു. പരലോകത്ത് അത് 700 ഇരട്ടിയായിട്ട് വികസിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനേക്കാളും വികസിപ്പിക്കാൻ അവന് സാധിക്കും എന്ന് വീണ്ടും പറയുന്നു. വല്ലാഹു യുളാഇഫു ലിമൻ യശ, ളാഇഫ യുളാഇഫു ഇരട്ടിപ്പിച്ചു. വല്ലാഹു യുളാഇഫു, അള്ളാഹു തആല ഇരട്ടിപ്പിക്കുന്നു. ലിമൻ യശ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും ഇരട്ടിപ്പിച്ചു കൊടുക്കും. അതൊരു കണ്ടീഷൻ പറഞ്ഞതാണ്, എല്ലാവർക്കുമല്ല, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അത്രമാത്രം നിഷ്കളങ്കമായി ആത്മാർത്ഥതയോടെ അത് ചെയ്യുന്നവർക്കായിരിക്കും. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു ഏറെ വിശാലതയുള്ള, സകലം അറിയുന്നവനാകുന്നു എന്നും ചേർത്ത് പറയുന്നുണ്ട്. അഥവാ അതിന്റെ സമൃദ്ധി നമ്മുടെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും അനുസരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നുണ്ട്, നന്മകൾക്ക് പരലോകത്ത് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 700 എന്നത് കൃത്യമായൊരു സംഖ്യയാണോ? അങ്ങനെയല്ല, മറിച്ച് 100 കണക്കിൽ അല്ലെങ്കിൽ അനന്തമായ എന്ന ഉദ്ദേശമാണ്. 7, 70, 700 ഇത്തരം അക്കങ്ങൾക്ക് ഖുർആനികമായിട്ട് ചില രഹസ്യങ്ങളുണ്ട്. അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധ്യമല്ല. ഏതായാലും ഇവിടെ അനന്തമായ എന്നൊരാശയം ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ ചെലവഴിക്കല് എങ്ങനെയായിരിക്കണം? ദാരിദ്ര്യത്തിൽ ചെലവഴിക്കുന്നതും സമ്പന്നതയിൽ ചെലവഴിക്കുന്നതും അത് രണ്ടും ഒരുപോലെയാകുമോ? രണ്ടിനും രണ്ട് മൂല്യമായിരിക്കും അള്ളാഹു താല നൽകാൻ പോകുന്നത് അല്ലെ. ഉള്ളവന്റെ 10,000 ഇല്ലാത്തവന്റെ ഒറ്റ രൂപ നാണയവും തമ്മില് ഏതിനായിരിക്കും മൂല്യം കൂടുന്നത്? ഇല്ലാത്തവന്റെ ഒറ്റ രൂപയ്ക്കായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രമാത്രം ആത്മാർത്ഥത, ആ സേവന സന്നദ്ധത, ത്യാഗ മനസ്സ് അയാളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. അള്ളാഹു വാസിഉൻ അലീം എന്ന് ആയത്ത് അവസാനിക്കുമ്പോൾ പരലോക പ്രതിഫലത്തിലെ ആ ഒരു ഉദാരതയാണ്, കൈയയച്ച് അവൻ നിങ്ങൾക്ക് തരും, അള്ളാഹു പരിമിതികൾക്ക് അതീതനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അർഹതയുള്ളവർക്ക് അവനിൽ നിന്ന് എത്രയും പ്രതീക്ഷിക്കാം. അലീം എന്ന് പറയുമ്പോഴോ, ചെറുതോ വലുതോ ആയ നിങ്ങൾ ചെലവഴിക്കുന്ന സകലതും അള്ളാഹു അറിയുന്നുണ്ട്, ഒന്നും അവൻ അറിയാതെ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോ വലിയ പ്രതീക്ഷ പടച്ചതമ്പുരാൻ ഈ സൂക്തത്തിലൂടെ നമുക്ക് നൽകുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി ചെലവഴിക്കുന്നതില് ഏതാണ് ഏറ്റവും പ്രതിഫലാർഹമാകുന്നത്? ചെലവഴിക്കുന്നത് അവർ ധാരാളമുണ്ട് ലോകത്ത്, പക്ഷെ ആ ചെലവഴിക്കലിൽ ലക്ഷ്യത്തിലെത്തുന്നത്, അള്ളാഹുവിങ്കിൽ എത്തിച്ചേരുന്നത് ഏതായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. അതാണ് ഇനി അള്ളാഹു താല വിശദീകരിക്കാൻ പോകുന്നത്. 261 അർത്ഥം ഒന്നുകൂടി ആവർത്തിക്കാം. മസലുൽ ലദീന യുംഫിഖൂന, മസൽ ഉപമ, അല്ലദീന യുംഫിഖൂന ചെലവഴിക്കുന്നവരുടെ ഉപമ, അംവാലഹും തങ്ങളുടെ സമ്പത്തുക്കൾ ചെലവഴിക്കുന്നവരുടെ ഉപമ, ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ, കമസലി ഹബ്ബ ഒരു ധാന്യം പോലെയാണ്, ഒരു വിത്ത് പോലെയാണ് അത്, അമ്പത്ത ആ വിത്ത് മുളപ്പിക്കുന്നു, സബ സനാബിൽ 7 കതിർക്കുലകളെ മുളപ്പിച്ചു, ഫിക്കുല്ലി സുംബുല ആ ഓരോ കതിരിലും ഉണ്ട്, മിഅത്തു ഹബ്ബ 100 വീതം ധാന്യമണിയുണ്ട്. അങ്ങനെ മുളപ്പിക്കുന്നവനെ പോലെ, അങ്ങനെ കതിർക്കുലകളിൽ വീണ്ടും വീണ്ടും മുളച്ചു വരുന്നത് പോലെ 700 ധാന്യമണികളായിട്ട് വികസിക്കും പോലെയാണ് ദാനധർമ്മത്തിന്റെ പ്രതിഫലം. വല്ലാഹു യുളാഇഫു, അള്ളാഹു തആല ഇരട്ടിപ്പിക്കുന്നു, ലിമൻ യശ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നു. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു ഏറെ വിശാലതയുള്ള, സകലം അറിയുന്നവനാകുന്നു. അടുത്ത ആയത്തില് പ്രതിഫലാർഹമായ ചെലവഴിക്കലിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അല്ലദീന യുംഫിഖൂന ചെലവഴിക്കുന്നവർ, അംവാലഹും തങ്ങളുടെ സമ്പത്തുക്കൾ, ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. നേരത്തെയും അതേ പ്രയോഗമാണ് നടത്തിയത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലക്ഷ്യം നിർണയിക്കുകയാണ്, നിയ്യത്ത് ഉറപ്പുവരുത്തണം. അത് വളരെ പ്രധാനമാണ്. എന്തിന് ചെലവഴിക്കുന്നു എന്നത് പരമപ്രധാനമായ ഒരു വിഷയമാണ്. അതിനാൽ ഫീസബീലില്ല വീണ്ടും പ്രയോഗിക്കുകയാണ്. അതൊരു സാങ്കേതിക പ്രയോഗമാണല്ലോ. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കും മാർഗനിർദ്ദേശത്തിനും അനുസരിച്ച് ഉള്ള ത്യാഗപരിശ്രമങ്ങളൊക്കെയും ഫീസബീലില്ലായിരിക്കും. അപ്പോഴേ അങ്ങനെ ആകൂ. അല്ലാതെ ആത്മപ്രശംസ ആഗ്രഹിച്ച്, ലോകമാന്യം ആഗ്രഹിച്ച്, പല ഉദ്ദേശങ്ങളിലും ഭൗതിക താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ട് ആളുകൾ ചെലവഴിക്കാറുണ്ട്. അതൊന്നും ലക്ഷ്യത്തിലെത്തുകയില്ല എന്നതാണ്. അപ്പൊ അല്ലാഹു വീണ്ടും ആമുഖം പറയുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ല, ദൈവമാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ. എന്നിട്ട് അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? സുമ്മ, എന്നിട്ട് അങ്ങനെ ചെലവഴിക്കുമ്പോൾ ലാ യുത്ബിഉൻ അത്ബാ യുത്ബിഉ പിന്തുടർത്തി, ലാ യുത്ബിഉന അവർ പിന്തുടർത്തുന്നില്ല, മാ അംഫഖു അവർ ചെലവഴിക്കുന്നതിൽ മന്നൻ മന്ന് പിന്തുടർത്തുകയില്ല, വല അതൻ അവയും പിന്തുടർത്തുന്നില്ല. അതാണ് അവരുടെ പ്രത്യേകത. എന്താ മന്ന്? മന്ന് എന്ന പ്രയോഗം മിന്നത്തിൽ നിന്ന് ഉള്ളതാണ്. മിന്നത്ത്, ഔദാര്യം, ദാനം, നന്മ എന്നൊക്കെയാണ് അതിന്റെ ആശയം. മന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ചെയ്ത ദാനം അയാളെ അപമാനിക്കും വിധം, അയാൾക്ക് മാനസികമായിട്ട് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ എടുത്തു പറയാം. ഞാൻ അയാൾക്ക് ഇത്ര കൊടുത്തു, മറ്റേ ആൾക്ക് അത്ര കൊടുത്തു, ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ പ്രയോജനം നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥയാണ്. അപ്പൊ അത് മുഖേന ആർക്കാണോ അയാൾ സമ്പത്ത് നൽകിയത്, അയാൾക്ക് മാനസികമായ പ്രയാസം ഉണ്ടാവില്ലേ? ഞാൻ ഇന്നയാളുടെ സമ്പത്ത് വാങ്ങിച്ചിരിക്കുന്നു എന്ന് നാട് മുഴുവൻ അറിയുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസം. അങ്ങനെ കൊടുത്തത് എടുത്തു പറയുമ്പോൾ അതിന്റെ ഫലം ചോർന്നു പോകും. അഴ എന്ന് പറഞ്ഞാലോ, ശാരീരിക മാനസിക പീഡനങ്ങൾക്കാണ് അഴ എന്ന വാക്ക് ഉപയോഗിക്കും. മാനസിക പീഡനം കൂടുതൽ കടുത്തതാണല്ലോ, മനുഷ്യനെ വല്ലാതെ പ്രയാസപ്പെടുത്തും. അതുകൊണ്ടാണ് രണ്ടു വാക്ക് ഇവിടെ ആവർത്തിക്കുന്നത്. മന്നൻ വല അതൻ എന്ന് പറയുമ്പോൾ മാനസികവും ശാരീരികവുമായ പല വിധത്തിലുമുള്ള പ്രയാസങ്ങളും ഏൽപ്പിക്കലാണ്. അത് സംഭവിക്കുമ്പോൾ എന്താകും? ചുമ്മ ലാ യുസ്ബിഉന, അവർ പിന്തുടർത്തരുത്, പിന്തുടർത്താതിരിക്കുകയും ചെയ്താൽ സമ്പത്ത് ചെലവഴിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്ത് മന്നും അതയും പിന്തുടർത്താതിരുന്നാൽ ലഹും അജ്റുഹും അവർക്ക് പ്രതിഫലമുണ്ട്, ഇന്ദ റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ, വലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല, വലാഹും യഹ്സനൂൻ ദുഃഖിക്കാനും ഇടവരില്ല എന്ന് അള്ളാഹു വാക്ക് തരുന്നു. ഖുർആൻ ചെലവഴിക്കലിന്റെ ഇസ്ലാമികതയെക്കുറിച്ച് അതിന്റെ നിഷ്കളങ്കമായ ഭാവത്തെക്കുറിച്ച് പലയിടങ്ങളിലും പറയുന്നുണ്ട്. ഇന്നമാ നുത്ഈമുക്കും ലിവജ്ഹില്ല, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത്. ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്ന് വല്ല പ്രതിഫലമോ ഒരു നന്ദി വാക്ക് പോലുമോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് സൂറത്തുൽ ഇൻസാനില് അള്ളാഹു തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ഭൗതിക നേട്ടങ്ങൾ അതിന്റെ പിന്നാലെ വന്നേക്കും, അത് ലക്ഷ്യമാകരുത് എന്നുള്ളതാണ്. ഒരാൾ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ അത് എടുത്തു പറഞ്ഞേക്കാം, പക്ഷെ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അയാൾ ചെലവഴിക്കുവാൻ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കരുത്. അല്ലാഹു തആല ചേർത്ത് പറഞ്ഞത് കണ്ടില്ലേ, വലാ ഖൗഫുൻ വലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിങ്കിൽ പ്രതിഫലമുണ്ട്. നേരത്തെ പറഞ്ഞ 700 മേനി ഉണ്ടല്ലോ, ആ നിലക്കുള്ള അനന്തമായ പ്രതിഫലം നിഷ്കളങ്ക ഭാവത്തോടുകൂടി ഈ സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കായിരിക്കും. വലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല. എന്താ അവർക്ക് ഭയം? ചെലവഴിച്ചാൽ തീർന്നു പോവോ? എനിക്ക് നഷ്ടം സംഭവിക്കുമോ? ഞാൻ ദാരിദ്ര്യത്തിലേക്ക് പോകുമോ? ഇങ്ങനെയുള്ള ബേജാറ് അവർക്കുണ്ടാവേണ്ടതില്ല എന്ന് കരുതിയിട്ട് സകലം ചെലവഴിച്ച് കളയാന്നാണോ? അങ്ങനെയുമല്ല. അള്ളാഹു ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. വസീയത്ത് നൽകുമ്പോൾ 1/3 വരെയാണ് വസീയത്തിനുള്ള അവസരം. അതേപോലെ തന്നെ നിന്റെ സന്താനങ്ങളെ മിസ്കീന്മാരാക്കിയിട്ട് നീ ഈ ലോകം വിട്ടു പോകരുത്. എങ്ങനെ ചെലവഴിച്ച് തീർന്നു പോവാം? അവർക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കാതിരിക്കാം, അങ്ങനെ ചെലവഴിക്കേണ്ടതുമില്ല എന്നതാണ്. അതേസമയത്ത് ചെലവഴിക്കുമ്പോൾ തീർന്നു പോകുന്നുള്ള ബേജാറ് ഉണ്ടാവേണ്ടതില്ല, കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നീ ചെലവഴിക്കുന്നത്. അതിനാൽ അള്ളാഹു ഇങ്ങനെ ഉണർത്തുന്നു, വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല, വലാഹും യഅസനൂൻ, അവർക്ക് ദുഃഖിക്കാനും വകയില്ല. കാരണം എന്താണ്? ചെലവഴിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാള് നിരന്തരം അധ്വാനിച്ച് ഒരുപാട് സമ്പാദിച്ചു, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നും ചെലവഴിക്കാതെ ഇഹലോകം വിട്ടു പോവാണ്, അയാൾ എന്തൊരു അബദ്ധമായിരിക്കും ചെയ്യുന്നത്. കാരണം തന്റെ സ്വത്തുക്കൾ തന്റെ മരണത്തോടുകൂടി അനന്തരാവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു, അവരതെങ്ങനെ ഉപയോഗിക്കും? പറയാൻ സാധ്യമല്ല അല്ലെ. അവർക്ക് ഇഷ്ടപ്പെടും പോലെ ആയിരിക്കും അവർ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ അത് എത്തണമെന്നില്ല. ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്നില്ല. അതിനാൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. മുൻ തലമുറ നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ നാട്ടിലെ മഹല്ല് പള്ളികളും അതുപോലെ ഒരുപാട് ദീനി സംരംഭങ്ങൾ അധികവും വഖഫായിരിക്കും. എന്താ കാരണം? അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങനെ നിശ്ചയിച്ചതാണ്. അതിന്റെ ഫലം നിരന്തരം അവർക്ക് അവരുടെ ബർസഖി ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരാള് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ എൻ്റെ കെട്ടിടത്തിന്റെ വാടക ഖബറിലും വാങ്ങിക്കും എന്ന് പറഞ്ഞു. അതെന്താ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഇത് വഖഫ് ചെയ്യാൻ പോവാൻ. അങ്ങനെയാകുമ്പോൾ അതിന്റെ വാടക അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ബർസഖിലേക്ക് നൽകിക്കൊണ്ടേ ഇരിക്കൂലേ, ഒന്നും നഷ്ടപ്പെടുന്നില്ല. വലിയൊരു ദീർഘവീക്ഷണമാണ് അതിന്റെ പിന്നിലുള്ളത്. ഈ ഒരു മനസ്സുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ചെലവഴിക്കുന്നതിനെ കുറിച്ചോർത്ത് ബേജാറില്ല, ചെലവഴിച്ച് കഴിഞ്ഞതിനെ കുറിച്ചോർത്ത് ഒരിക്കലും അവർക്ക് സങ്കടവും ഉണ്ടാവുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തില് അങ്ങനെ ഒരുപാട് സംഭവങ്ങളില്ലേ. ഹിജ്റയുടെ വേളയിൽ എല്ലാം വിട്ടെറിഞ്ഞ് സഞ്ചരിച്ചവരുണ്ട്. അതുപോലെ യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ സകലവും കൊണ്ടുവന്നില്ലേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന എന്തായിരുന്നു? അള്ളാഹു റസൂലുഹു ബാഖിൻ, അള്ളാഹുവും റസൂലും മാത്രമേ വീട്ടിൽ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് സകലവും കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചെലവഴിക്കലിന്റെ മഹത്തായ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു രണ്ട് കണ്ടീഷനാ പറഞ്ഞത്. അള്ളാഹുവിങ്കിൽ പ്രതിഫലാർഹമാകണമെങ്കിൽ എന്താ കണ്ടീഷൻ? ലാ യുത്സ്ബിഊന മന്നൻ വലാ അദ എന്നാണ്. ലാ യുത്സ്ബിഊൻ, അവർ പിന്തുടർത്തുന്നില്ല, മാ അംഫഖു, തങ്ങൾ ചെലവഴിക്കുന്നതില്, മന്നൻ വലാ അദൻ, അത് കൊടുത്തത് എടുത്തു പറയലോ അല്ലെങ്കിൽ ആർക്കാണോ നൽകിയത് അവരെ ഉപദ്രവിക്കലോ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട്. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. അല്ലദീന യുൻഫിഖൂന, ചെലവഴിക്കുന്നവർ, അംവാലഹും തങ്ങളുടെ സമ്പത്തുക്കൾ, ഫി സബീലില്ല, ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്നവർ, സുമ്മ ലാ യുസ്ബിഊൻ, എന്നിട്ട് അവർ പിന്തുടർത്തുന്നുമില്ല, മാ അംഫഖു, മാ ഏതോ ഒന്നിൽ, അംഫഖു അവർ ചെലവഴിച്ചതിൽ അവർ പിന്തുടർത്തുന്നില്ല, മന്നൻ എടുത്തു പറയുക എന്ന ദൂഷ്യം, വല അതൻ അവരെ മറ്റു വല്ല വിധത്തിലും ഉപദ്രവിച്ചുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടും പ്രയാസപ്പെടുത്തുന്നില്ല. എന്താ എന്നെ കണ്ടാലും എഴുന്നേറ്റ് നിന്നുകൂടെ, ഞാനല്ലേ നിനക്ക് വീട് വെച്ച് തന്നത്, ഇങ്ങനെ ഒരു ഭാവം. അതല്ലെങ്കിൽ അയാളെ നിരന്തരം ദുരുപയോഗം ചെയ്യാം. നീ കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് വാ പറയുമ്പോ ചെയ്യാതിരിക്കാൻ പറ്റുമോ? കാരണം വീട് വെച്ചു കൊടുത്ത ആളല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങൾ പിന്തുടർത്തു, കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തു, അത് മനസ്സിൽ നിന്ന് പൂർണ്ണമായും കളഞ്ഞേക്കണം എന്നുള്ളതാണ്. അതിനാൽ സുമ്മ ലാ യുത്സ്ബിഊന മാ അംഫഖു മന്നം വല അതൻ, കൊടുത്തത് എടുത്തു പറഞ്ഞും അയാളെ വല്ല വിധത്തിലും ശല്യം ചെയ്തുകൊണ്ടും പ്രയാസപ്പെടുത്താത്ത ആളുകൾ, ലഹും അവർക്കുണ്ട് അജ്റുഹും, പ്രതിഫലം, ഇന്ദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ, കാരണം റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചാണ് അവർ ചെലവഴിച്ചത്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല, വലാഹും യഹ്സനൂൻ, ദുഃഖ നിമിത്തമായും ഒന്നുമില്ല. പ്രശാന്തമായ മനസ്സോടെ അള്ളാഹു എനിക്ക് നൽകിയത് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു എന്ന് അവർക്ക് തീർച്ചയായും സമാധാനിക്കാനും സംതൃപ്തി അടയാനും സാധിക്കും എന്നതാണ്. 263 വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആല കർമ്മങ്ങളുടെ മൂല്യം ആ കർമ്മം ചെയ്യുന്നവന്റെ ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ് എന്ന് സമർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇസ്ലാമിൽ. നമുക്കറിയാം ഒരു ഇബാദത്ത്, ഒരു അനുഷ്ഠാനം അതിന്റെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? നിയത്താണ്. നിയത്ത് നേരെയാവണം, എങ്കിലേ കർമ്മങ്ങൾ സ്വീകാര്യമാവുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകുന്നത് നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ കർമ്മം ഏറ്റവും ഫലപ്രദമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരാളുടെ ഉദ്ദേശശുദ്ധിയെ ആശ്രയിച്ചാണ് എന്ന് മനസ്സിലാക്കാം. അത് ഒന്നുകൂടി ഊന്നി പറയാണ്, പറഞ്ഞു പറഞ്ഞു അതിന്റെ അടിസ്ഥാന ലക്ഷ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ മാർഗം? ഖൗലും മഅറൂഫ്, നല്ല വാക്ക്. ഖൗല് വാക്ക്, മഅറൂഫ് നല്ല മാന്യമായ വാക്ക് പറയാം. ഖൗലും മഅറൂഫ് നല്ല വാക്ക് പറയുന്നതും, വ മഗ്ഫിറത്തുൻ അനിഷ്ടകരമായ വല്ലതും അനുഭവിക്കേണ്ടി വരുമ്പോൾ ക്ഷമിച്ചു കൊടുക്കലും വിട്ടുവീഴ്ച ചെയ്യാം. അള്ളാഹുവിൽ നിന്ന് നമ്മൾ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ, പാപമുക്തി പ്രതീക്ഷിക്കുന്നു, അവൻ പുറത്തു തരണം എന്ന് ആഗ്രഹിക്കുന്നു. ഇതേപോലെ നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് അവരിൽ നിന്നെങ്കിലും അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്ത് മുന്നോട്ട് പോകണം. അതാണ് പറയുന്നത് ഖൗലും മഅറൂഫ് മാന്യമായ വാക്കും വ മഗ്ഫിറത്തുൻ അനിഷ്ടകരമായതിനെ ക്ഷമിക്കലുമാണ് ഖൈർ ഉത്തമമായിട്ടുള്ളത്. മിൻ സദഖത്തിൻ ദാനധർമ്മത്തെക്കാൾ യത്ബഉഹാ പിന്തുടരുന്നതായ ആ ദാനധർമ്മത്തെ പിന്തുടരുന്നു അവൻ എന്ത് ഉപദ്രവം പിന്തുടരുന്നു. ഉപദ്രവം പിന്തുടരുന്ന ദാനത്തെക്കാളും ഉത്തമം നല്ല വാക്ക് പറയലും അനിഷ്ടകരമായ സാഹചര്യങ്ങളിൽ പുറത്തു കൊടുക്കലുമാണ് എന്ന് അള്ളാഹു തആല ചെലവഴിക്കലിന്റെ വിശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വല്ലാഹു ഗനിയുൻ ഹലീം, അള്ളാഹു ഗനിയാണ്, അവൻ സ്വയം പര്യാപ്തനാണ്, പരമ ഐശ്വര്യവാനാണ്, ഹലീം അവൻ സഹനമുള്ളവനാണ്, വിവേകമുള്ളവനുമാകുന്നു അള്ളാഹു. എന്താണ് ഈ ആയത്തിന്റെ ആശയം? ഉദ്ദേശശുദ്ധിയാണ്. ഖൗലും മഅറൂഫ് എന്ന് പറയുമ്പോൾ നല്ല വാക്ക്, ഒരു സാന്ത്വന സ്പർശം, അതുപോലെ ഒരു സന്തോഷമുള്ള വർത്തമാനം പറയാം. കയ്യിൽ പണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ സാധ്യമല്ലല്ലോ, ചെലവഴിക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പോ ഇല്ലാതെ വരുമ്പോ ഒരാൾ ചോദിച്ചു വരുമ്പോ പെട്ടെന്ന് ദേഷ്യം, ഓ കോവിഡ് കാലത്താണ് റെസീറ്റ് ബുക്കുമായിട്ട് വരുന്നത് അല്ലേ, അങ്ങനെ ഇയാൾ ചെയ്യുന്ന സകല നന്മകളെയും പൊളിച്ചടക്കുന്ന വിധത്തിൽ വർത്തമാനം പറഞ്ഞു. അങ്ങനെ വന്ന ആള് വല്ലാതെ അങ്ങ് പ്രയാസപ്പെട്ടുപോയി, ഇയാൾ എന്തോ അപരാധം ചെയ്തു പോയോ എന്ന് തോന്നിപ്പോകും വിധത്തില്. അങ്ങനെയല്ല, നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കണം അല്ലെ. ഇപ്പൊ അറിയാലോ ബിസിനസ്സൊക്കെ മോശമല്ലേ, അതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട്. അതിനാൽ ഇൻഷാ അല്ലാ ഒന്ന് മെച്ചപ്പെട്ടാൽ തീർച്ചയായും ഞാൻ അത് അവിടെ എത്തിക്കും, എൻ്റെ മനസ്സിലുണ്ടാവും, ഞാനത് രേഖപ്പെടുത്തി വെക്കും. ഇങ്ങനെ ഉണ്ടല്ലോ നന്മയിൽ എപ്പോഴും ഒരു ഗുണകാംക്ഷാപരമായ സമീപനം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും തബസ്സുമുക വിവജ്ജിഹി അഖീക സദഖ, സഹോദരന്റെ സഹോദരിയുടെ മുഖത്ത് നോക്കിയുള്ള ഒരു പുഞ്ചിരി, അതൊരു ദാനമാണ്. അപ്പൊ ഒരാൾ വരുമ്പോ പള്ളി കമ്മിറ്റിക്കാരാണ്, അതല്ലെങ്കിൽ ഏതോ സംരംഭത്തിന്റെ ആളുകളാണ് എന്ന് മനസ്സിലാകുമ്പോ തന്നെ പെട്ടെന്ന് മുഖഭാവമൊക്കെ മാറി ദേഷ്യപ്പെട്ട് സംസാരിക്കാണ്. ഒരു പുഞ്ചിരി കൊടുത്തൂടെ, കയ്യിൽ പണമൊന്നും ഇല്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചാൽ എത്ര സന്തോഷമാകും. അപ്പൊ ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു നല്ല വാക്ക് കൊണ്ട് ആ വന്ന ആളുടെ സങ്കടത്തിൽ അല്ലെങ്കിൽ അയാളുടെ ആ സദുദ്ദേശത്തിൽ പങ്കാളിയാകുക എന്നത് വളരെ പ്രധാനമായൊരു സംഗതിയാണ്. ഖൗലും മഅറൂഫ് നല്ല വാക്ക് പറയും എന്ന് പറഞ്ഞ അതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ശിഷ്യന്മാർ വന്നിട്ട് സങ്കടം പറയുന്നുണ്ട്, റസൂലെ പുണ്യങ്ങളൊക്കെയും പ്രതിഫലങ്ങളൊക്കെയും സമ്പന്നന്മാർ കൈയടക്കി കളഞ്ഞല്ലോ, ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ റസൂലെ. കാരണം അവർക്ക് സമ്പത്തുണ്ട്, അവർ ഇബാദത്തും ചെയ്യുന്നു, സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുന്നു, ഞങ്ങൾക്കതൊന്നും കിട്ടുന്നില്ലല്ലോ. അവർ ഞങ്ങളെപ്പോലെ തന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ ദാനം ചെയ്യുന്നുണ്ട്, അത് അവർക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ പാവങ്ങളല്ലേ. ഇങ്ങനെ ഒരു സങ്കടം പറഞ്ഞപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അതിന്റെ പേരിൽ സങ്കടപ്പെടുകയൊന്നും വേണ്ട, നിങ്ങൾ അള്ളാഹുവെ സ്തുതിച്ചുകൊണ്ടിരിക്കും, അവനെ ദിക്ര് ചെയ്തുകൊണ്ടിരിക്കും, അതേ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും എന്നാ പറഞ്ഞത്. മനസ്സിലെ ഭക്തിയാണ് പ്രധാനം എന്നർത്ഥം അല്ലേ. സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരേ മനസ്സ്, ചെലവഴിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒരേ മാനസിക അവസ്ഥയിൽ നന്മയോട് സഹകരിക്കാനുള്ള സന്നദ്ധത. അള്ളാഹു അതുണ്ടെങ്കിൽ, മനസ്സ് ഭക്തി നിറഞ്ഞ മനസ്സാണെങ്കിൽ പഠിച്ചവൻ പ്രതിഫലം നൽകും. ആവശ്യക്കാരോട് സൗമ്യമായിട്ട് പ്രതികരിക്കാം, അത് വളരെ പ്രധാനമാണ്. കയ്യിലൊന്നും ഇല്ലെങ്കിലും അവരുടെ കുറ്റവും കുറവും ഒക്കെ ക്ഷമിക്കാം. നിന്റെ കയ്യിലുള്ളതൊക്കെ നീ ചെലവഴിച്ച് കഴിഞ്ഞിട്ടല്ലേ എന്ന് നമ്മൾ പലപ്പോഴും പരാതി പറയും അല്ലെ, ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ശരിയാണ്, പക്ഷെ ഇപ്പൊ അയാൾ പ്രയാസപ്പെടുകയല്ലേ, അതുകൊണ്ട് അയാൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൂടെ എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ ആളുകൾ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ സങ്കടം പറഞ്ഞ് പരാതി പറഞ്ഞ് നിങ്ങൾക്ക് എന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചുകൂടെ എന്നൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തി വരെ സംസാരിക്കും. അയാൾ വരുന്ന സാഹചര്യം അതാണ്, അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിൽ നിന്നായിരിക്കും അയാൾ വരുന്നത്. ആവശ്യക്കാരന് ഔചിത്യ ബോധം കുറയും എന്നല്ലേ പറയാം, കാരണം അയാൾ പ്രയാസപ്പെടുന്ന ആളാണ്. അപ്പൊ അതിനാൽ ഹൃദയവിശാലത പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കയ്യിലൊന്നും ഇല്ലെങ്കിലും പടച്ചോന്റെ നിലപാട് സ്വീകരിക്കാം. വല്ലാഹു ഗനിയുൻ ഹലീം, അള്ളാഹു ധന്യനാണ്, ഐശ്വര്യവാനാണ്. അതിനാൽ ആ ഒരു മാനസിക അവസ്ഥ നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഹൃദയവിശാലത ഉണ്ടാവണം. തൻ്റേത് ആയിട്ട് തൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് അള്ളാഹു എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ, ആ ഒരു മനസ്സുണ്ടാവുക എന്നതാണ് പ്രധാനം. അങ്ങനെ വരുമ്പോഴാണ് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറ, അല്ലെ, സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കാം. മാത്രമല്ല വൽ കാളിമീനൽ ഗൈള വലാഫീന അനിന്നാസ്, അവിടെയും പറയുന്നുണ്ട് സൂറ ആലു ഇമ്രാൻ 134-ലെ, അവർ കോപം കടിച്ചിറക്കുന്നവരും സമൂഹത്തോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാണ്. ആവശ്യക്കാരനോട് അങ്ങേയറ്റം അനുഭാവപൂർവം പെരുമാറുക. അള്ളാഹു ഗനിയാണ് എന്നിവിടെ ചേർത്ത് പറയുമ്പോൾ എല്ലാം തികഞ്ഞ, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത സമ്പന്നൻ തന്നെയാണ് അള്ളാഹു. അത് നീ മനസ്സിലാക്കണം. അള്ളാഹിന്റെ കയ്യിൽ ഉണ്ട്, അതാണ് നിന്നെ അള്ളാഹു ഏൽപ്പിച്ചത്, അത് നീ തിരിച്ചറിയണം. അതിനാൽ ഉള്ളത് ചെലവഴിക്കും. അള്ളാഹു ഹലീമാണെന്ന് പറയുമ്പോഴോ, അള്ളാഹു ഏറെ സഹിഷ്ണുതയുള്ള, സഹാനുഭൂതിയുള്ള, അലിവുള്ള, വിവേകമുള്ളവനാണ്. അത് ആരും മറന്നു പോകണ്ട. യഥാർത്ഥത്തില് യഥാർത്ഥ സമ്പന്നൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന്റെ ഔദാര്യത്താലാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അവൻ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്. ആ ഒരു മനസ്സോടെ നിങ്ങളും കാര്യത്തെ കാണണം. ഇവിടെ മറ്റൊരാശയം കൂടി മുഫസ്സിറുകൾ പറയുന്നുണ്ട്. എന്താണ്? ധനികന്റെ നേരെ നീളുന്ന കൈയുണ്ടല്ലോ, ഇങ്ങനെ നീട്ടുന്ന കൈ, ആ ദരിദ്രന്റെ കൈ, ആ കൈകൾക്കകത്ത് അള്ളാഹുവിന്റെ കൈ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ കൈ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ ആ കരം തട്ടി മാറ്റുന്നവർ ഓർക്കണം, ഗനിയായ, ഐശ്വര്യവാനായ, അഭിമാനിയായ അള്ളാഹുവിന്റെ കൈയാണ് തട്ടിമാറ്റുന്നത്. എന്നിട്ടും അള്ളാഹു അത്തരക്കാരോട് വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു ഹലീമായതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയണം എന്ന് അള്ളാഹു ഉണർത്താൻ. ഖൗലും മഅറൂഫ്, നല്ല വാക്ക്, വ മഗ്ഫിറ, വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കലും, ഖൈർ, ഉത്തമമാകുന്നു, മിൻ സദഖത്തിൻ, ദാനത്തെക്കാൾ, യത്ബഉഹാ, അതൻ, ഉപദ്രവത്തെ പിന്തുടരുന്ന ദാനത്തെക്കാൾ ഉത്തമം. മഗ്ഫിറത്തും അതുപോലെ തന്നെ ഖൗലും മഅറൂഫുമാണ് എന്ന് പറഞ്ഞു. വല്ലാഹു ഗനിയുൻ ഹലീം, അള്ളാഹു ഏറെ ധന്യനായ വിവേകശാലിയാണ് എന്ന് പറഞ്ഞ് ആ സൂക്തം അവസാനിക്കാൻ. തുടർന്ന് അള്ളാഹു തആല വീണ്ടും ഇതേ വിഷയം ഒന്നുകൂടി ശക്തിപ്പെടുത്തിയിട്ട് ബോധ്യപ്പെടുത്താൻ പോകുന്നു. മാത്രമല്ല, മനസ്സ് ശുദ്ധമല്ലാതെ ചെലവഴിക്കുന്നവർ, അവരുടെ നിയ്യത്ത് കൃത്യമല്ലാതെ വരുമ്പോൾ അത് പാഴായി പോകുന്നതിനെ കുറിച്ച് അള്ളാഹു ഒരു ഉപമയിലൂടെ ഉണർത്തുന്നുമുണ്ട്. 264-ാമത്തെ ആയത്തില്, യാ അയ്യുഹല്ലദീന അമനു, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതുവരെ പൊതുവായിട്ടാണ് പറഞ്ഞതെങ്കിൽ സത്യവിശ്വാസികളെ പ്രത്യേകമായിട്ട് ഉത്ബോധിപ്പിക്കാൻ പോവാണ്. ദാനധർമ്മങ്ങളുടെ പുണ്യം പാഴായി പോകരുത് എന്ന് ഉണർത്തുന്നു. യാ അയ്യുഹല്ലദീന അമനു, വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ, ലാ തുബ്തിലു, ബാത്തിൽ, പാഴായി പോകുന്നത്, നിഷ്ഫലമാകുന്നത് എന്നാണല്ലോ. ലാ തുബ്തിലു, നിങ്ങൾ പാഴാക്കി കളയരുത്, സദഖാത്തിക്കും, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, അതിലെല്ലാം പെടും. നിർബന്ധമായതും ഐച്ഛികമായതും എല്ലാം ഉൾക്കൊള്ളുന്ന ചെലവഴിക്കലുകളാണ്. സദഖാത്തിക്കും, ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കരുത്. ബിൽ മൻ, കൊടുത്തത് എടുത്തു പറഞ്ഞു. വൽ അത, അത് ലഭിച്ച ആളെ ഉപദ്രവിച്ചുകൊണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടും പാഴാക്കി കളയരുത്. എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി അത് വിശദീകരിക്കുകയാണ്. ഖ, പോലെ, അല്ലദീ, ഒരാളെ പോലെ. ആരാണയാള്? യുൻഫിഖു മാലഹു, അയാൾ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അയാളുടെ നിയ്യത്ത്? റിആ അന്നാസ്, റിആ കാണിക്കൽ, മറ്റുള്ളവരെ കാണിക്കൽ, റിആ അന്നാസ്, ജനങ്ങളെ കാണിക്കൽ. റിയാ, യാ ചേർത്തും ഇതേ വാക്ക് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ലോകമാന്യത്തിന് വേണ്ടി, സമൂഹ മധ്യത്തിൽ താൻ ഒരു ധർമ്മിഷ്ഠനാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കാം. എന്തായാൽ ഇങ്ങനെ ആവാൻ കാരണം, വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വലാ യുഅ്മിനു, അയാൾ വിശ്വസിക്കുന്നില്ല, ബില്ലാഹ്, അള്ളാഹുവിൽ, വലാ വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും വിശ്വസിക്കുന്നില്ല. ഇതാണ് അയാളുടെ പ്രശ്നം. മനസ്സിൽ ഈമാനില്ല, ഈമാനിന്റെ കുറവാണ്. അതുകൊണ്ട് അയാൾ ചെലവഴിക്കുന്നുണ്ട് ധാരാളം. പക്ഷെ ചെലവഴിക്കുമ്പോൾ അയാൾക്ക് ഫോട്ടോ വരണം, സ്പോൺസേർഡ് ബൈ എന്ന് ബോർഡ് വെക്കണം, അല്ലെ? ഇങ്ങനെയൊക്കെ വരുമ്പോഴേ അയാൾക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. ഇങ്ങനെ ചെലവഴിക്കുന്ന ആളാണ്. രണ്ട് പ്രശ്നമാണ്: ഒന്ന് ലോകമാന്യം ഉദ്ദേശിച്ച് ചെലവഴിക്കാം, രണ്ട് അള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ചെലവഴിക്കാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതിയോ പരലോക പ്രതിഫലമോ അയാൾക്ക് ലക്ഷ്യമല്ല. ഇങ്ങനെ ചെലവഴിക്കുന്ന ആള് അപ്പൊ പേരും പ്രശസ്തിയും മാത്രമാണ് അയാളുടെ ലക്ഷ്യം. പിന്നെ ആത്മസംതൃപ്തിയാണ്, ഞാൻ ചെലവഴിക്കുന്നതിന് അത്രേ ഉദ്ദേശമുള്ളൂ. ഭൗതികന്മാർ പറയില്ലേ, എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല, എനിക്ക് ചെലവഴിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, ഇങ്ങനെ പറയും. ഇങ്ങനെ ചെലവഴിച്ചാല് നിഷ്ഫലമായി പോകും, അള്ളാഹുവിങ്കിൽ ഒന്നും കിട്ടില്ല. അതിന്റെ ഉപമ അള്ളാഹു തആല വിശദീകരിക്കുന്നത് നോക്കൂ. ഫമസലുഹു, അവന്റെ ഉപമ അല്ലെങ്കിൽ അത്തരം ചെലവഴിക്കലിന്റെ ഉപമ എന്താണ്? കമസൽ, ഒന്ന് ഒരു ഉപമ പോലെയാണ്. സഫ്വാൻ, ഒരു പാറയുടെ ഉപമ പോലെയാണ്. സഫ്വാൻ നല്ല മിനുത്ത ഉറച്ച പാറയാണ്, ഒരു പാറപ്പുറം പോലെ ആണ് അതിന്റെ ഉപമ. അലൈഹി തുറാബ്, അതിന്മേൽ അല്പം മണ്ണ് ഒരു ആവരണമായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാറ മനസ്സിൽ സങ്കല്പിക്കാം, ഒരു പാറ, അതിന് മുകളിൽ അല്പം മണ്ണ്. ഫ അസാബഹു വാബിൽ, ഫ അസാബ ബാധിച്ചു, ഹു അതിനെ, ആ പാറയെ, വാബിലുൻ ഒരു കനത്ത മഴ ബാധിച്ചു, പെട്ടെന്നൊരു മഴ പെയ്തു. ഫതറക്കഹു സൽദ, അങ്ങനെ എന്തായി? ഫതറക്കഹു, ആ മഴ അതിനെ അവശേഷിപ്പിച്ചു. സൽദൻ, വെറും പാറ മാത്രമായിട്ട് ബാക്കിയാക്കി, ഒരു മിനുത്ത പാറപ്പുറം മാത്രമായി. ആ മണ്ണ് പെട്ടെന്ന് കോരിച്ചൊരിഞ്ഞ മഴയിൽ അങ്ങ് ഒഴുകിപ്പോവാണ്. ഫതറക്കഹു, അങ്ങനെ അത് അതിനെ ബാക്കിയാക്കി. സ്വൽദൻ, മിനുത്ത പാറ മാത്രമായിട്ട് ബാക്കിയാക്കി എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു പാറ, അതിനു മുകളിൽ അല്പം മണ്ണ്, മഴ പെയ്തപ്പോ ആ മണ്ണ് അങ്ങ് ഒലിച്ചുപോയി. ഇത്രയാണ് ഉപമ. ലാ യഖ്ദിറൂന അലാ ഷൈഇ മിമ്മാ കസബു, എന്നിട്ട് അള്ളാഹു തആല ഇയാളോട് ചേർത്ത് പറയാണ്, ലാ യഖ്ദിറൂൻ, ഇപ്രകാരം ആണ് സംഭവിക്കുക. ലാ യഖ്ദിറൂൻ, ഇത്തരക്കാർക്ക് സാധ്യമല്ല. ഇങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കാതെ ചെലവഴിക്കുന്നവർ, ഇവർക്ക് സാധ്യമല്ല. അലാ ഷൈഇൻ, ഒന്നും, മിമ്മാ കസബു, ആ സമ്പാദിച്ചതിൽ നിന്ന് ഒന്നും അവർക്ക് തങ്ങളുടേതാക്കി മാറ്റാൻ, അനുഭവിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അവർ സമ്പാദിച്ചതിൽ നിന്ന്, ദാനധർമ്മങ്ങൾ എന്ന നിലയിൽ അവർ ചെയ്തു കൂട്ടിയതിൽ നിന്ന് ഒന്നും പിന്നീട് അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. എല്ലാം അതോടുകൂടി ഒലിച്ചു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. വല്ലാത്തൊരു ഉപമയാണല്ലേ. ഒരുപാട് ചെലവഴിച്ചു, പക്ഷെ അത് അള്ളാഹുവിങ്കിൽ പ്രതിഫലാർഹമായിട്ട് മാറുന്നില്ല. വല്ലാഹുല യഹ്ദിൽ ഖൗമൽ കാഫിരിൻ, പടച്ച തമ്പുരാൻ നിഷേധികളെ, നന്ദി ബോധമില്ലാത്ത ആളുകളെ ഹിദായത്തിൽ ആക്കുകയില്ല, സന്മാർഗത്തിൽ എത്തിക്കുകയില്ല എന്ന് പറയുന്നു. ഈ ഉപമയുടെ ആശയം ഒന്നുകൂടി നമുക്ക് വിശദീകരിച്ചു നോക്കാം. മണ്ണിന്റെ നേരിയ ആവരണമുള്ള ഒരു പാറപ്പുറം, അതിന്മേൽ നല്ല മഴ പെയ്തു. അപ്പോൾ ആ മണ്ണ് മുഴുവനും താഴോട്ട് ഒലിച്ചിറങ്ങിപ്പോയി. ഒടുവിൽ പാറപ്പുറം പാറപ്പുറം മാത്രമായിട്ട് ബാക്കിയായി. എന്താ ഇതിന്റെ വ്യാഖ്യാനം? പാറപ്പുറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമില്ലാത്ത കടുത്തുപോയ മനസ്സാണ്. അങ്ങനെയുണ്ടല്ലോ, പടച്ചോനിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വിധം മനസ്സ് കടുത്തുപോയി. അങ്ങനെയുള്ള മനസ്സാണ് ഈ പാറപ്പുറം. പാറപ്പുറത്തെ അല്പം മണ്ണ് എന്താണ്? ആ മനസ്സിലെ ഉദാരതയുടെ ഒരു മുഖംമൂടിയാണ്. മാനുഷികമായ വികാരങ്ങൾ ഉണ്ടാകുമല്ലോ മനുഷ്യന്റെ അകത്ത്, അതിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയൊരു ദയ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തോന്നൽ. ഭൗതികന്മാരൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ നിലയ്ക്ക് ആ മനസ്സിലുള്ള ഉദാരതയാണ് പാറപ്പുറത്തുള്ള അല്പം മണ്ണ്. അതൊരു മുഖംമൂടിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. കനത്ത മഴ എന്താണ്? ഇത്തരം മനസ്സുള്ളവരുടെ പെരുത്ത ദാനധർമ്മങ്ങളാണ്. അവരൊരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതാണ് കനത്ത മഴയായിട്ട് ഇവിടെ വർഷിക്കുന്നത്. ഖുർആൻ പലയിടത്തും അനുഗ്രഹ വർഷത്തിന്റെ ഉദാഹരണമായിട്ട് മഴ എടുത്തു പറയുന്നുണ്ട്. മണ്ണില് മഴ പെയ്താൽ എന്താ സംഭവിക്കാം? നല്ല വിള ലഭിക്കും. സാധാരണഗതിയിൽ മണ്ണ് നല്ല ഫലഭൂയിഷ്ഠമായി മാറുകയും വിള ലഭിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ മണ്ണിനടിയിൽ കനത്ത പാറയായതിനാൽ, അല്പം മണ്ണല്ലേ ഉള്ളൂ, അതിനടിയിൽ കനത്ത പാറയായതിനാൽ ഒന്നും മുളച്ചില്ല എന്ന് മാത്രമല്ല, ആ മണ്ണ് തന്നെ ആ വെള്ളത്തിന്റെ കൂടെ അങ്ങ് ഒഴുകിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പാറപ്പുറം കടുത്ത മിനുത്ത പാറപ്പുറം മാത്രമായിട്ട് മാറി എന്നാണ് അള്ളാഹു തആല സുന്ദരമായ ഈ ഉപമയിലൂടെ നമുക്ക് നൽകുന്ന കടുത്ത താക്കീത്. കൊടുത്തത് എടുത്തു പറഞ്ഞും കിട്ടിയവരെ പല വിധത്തിൽ ഉപദ്രവിച്ചു ആണ് ഈ അവസ്ഥ ഇവർക്ക് സംഭവിക്കുന്നത്. മാത്രമല്ല ദാനധർമ്മങ്ങൾ പരലോകത്ത് പ്രയോജനപ്പെടണം എന്ന നിയ്യത്ത് അയാൾക്ക് അകത്തില്ലെങ്കിൽ അത് നിഷ്ഫലമാണ്. ഭൗതികന്മാർ പറയില്ലേ, പരലോകം മുൻനിർത്തി ചെലവഴിക്കൽ സ്വാർത്ഥതയാണെന്നാണ് അവർ പറയാം. ചെലവഴിക്കുമ്പോൾ എനിക്ക് അവിടെ പ്രതിഫലം കിട്ടണം, അതിനു വേണ്ടിയാണ്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ നിസ്വാർത്ഥരായിട്ടാണ് ചെലവഴിക്കുന്നത് പറയും. അത് അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ ചെലവഴിക്കുന്നത് എന്റെ സമ്പത്താണ്, അത് ഞാൻ ഇന്ന ആൾക്ക് കൊടുക്കുന്നു, അയാൾക്കത് പ്രയോജനപ്പെടുന്നു, അതോടുകൂടി വിഷയം അവസാനിച്ചു. അവിടെ നന്ദി ബോധമില്ല. എനിക്ക് സമ്പത്ത് കിട്ടിയത് എൻ്റെ നാഥനായ അള്ളാഹുവിൽ നിന്നാണ്, അതുകൊണ്ട് അവനാണ്, അവന്റെ പ്രീതി ആഗ്രഹിച്ചാണ് ഞാനിത് ചെലവഴിക്കുന്നത്, അവൻ ഏൽപ്പിച്ച അമാനത്താണിത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ എന്തായി, അത് പരലോകത്ത് പ്രതിഫലാർഹമായിട്ട് മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ ഉദ്ദേശശുദ്ധിയുടെ കനമുള്ള മണ്ണ്, ഫലഭൂയിഷ്ഠമായ മണ്ണിൽ മാത്രമേ നന്മകൾ പൊട്ടിമുളക്കുള്ളൂ, 700 മേനി വിള ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പാറപ്പുറത്ത് വിത്ത് വിതച്ചതുപോലെ ഇരിക്കും എന്നാണ് പഠിച്ചോൻ പറഞ്ഞത്. യാ അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറയുന്ന ആശയം ഒന്നുകൂടി ശ്രദ്ധിക്കാം. യാ അയ്യുഹല്ലദീന അമനു, സത്യവിശ്വാസികളെ, ലാ തുബ്തിലു, നിങ്ങൾ പാഴാക്കരുത്, സദഖാത്തിക്കും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, ബിൽ മന്നി, കൊടുത്തത് എടുത്തു പറഞ്ഞും, വൽ അദ, അത് ലഭിച്ച ആളെ ഉപദ്രവിച്ചുകൊണ്ടും. കല്ലതി, ഒരാളെ പോലെ, യുൻഫിഖു മാലഹു, അയാൾ തന്റെ ധനം ചെലവഴിക്കുന്നു, റിആ അന്നാസ്, ലോകമാന്യത്തിന് വേണ്ടി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. വലാ യുഅ്മിനു, എന്നാൽ അയാൾ വിശ്വസിക്കുന്നുമില്ല, ബില്ലാഹ്, അള്ളാഹുവില്, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ചെലവഴിക്കുന്നവരെ പോലെയാണ് ഇവരുടെ അവസ്ഥ. ഫമസലുഹു, അതിന്റെ ഉപമ, ഇത്തരം ചെലവഴിക്കലിന്റെ ഉപമ, കമസൽ, ഒരു ഉപമ പോലെയാണ്, സഫ്വാനിൻ, ഒരു മിനുത്ത പാറയുടെ, അലൈഹി തുറാബ്, അതിന്മേൽ അല്പം മണ്ണുണ്ട്, ഫഅസാബഹു വാബിൽ, അപ്പോ അതിനെ ഒരു കനത്ത മഴ ബാധിച്ചു, ഫതറക്കഹു സൽദ, അങ്ങനെ അത് വെറും മിനുത്ത പാറ മാത്രമായിട്ട് അവശേഷിച്ചു. ലാ യഖദിറൂൻ, ഇത്തരക്കാർക്ക് സാധ്യമേയല്ല, അലാ ഷൈഇൻ മിമ്മാ കസബു, തങ്ങൾ സമ്പാദിച്ചത്, തങ്ങൾ ചെലവഴിച്ചത്, അതിൽ നിന്ന് ഒന്നും തൻ്റെതായിട്ട് അനുഭവിക്കാൻ അവർക്ക് സാധ്യമല്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അല്ലാഹു തആല ഇത്തരം സത്യനിഷേധികളെ, നന്ദിബോധമില്ലാത്തവരെ സന്മാർഗത്തിലേക്ക് വഴികാണിക്കുകയുമില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ എന്ന പ്രയോഗത്തിന് അല്ലാഹു തആല നൽകുന്ന വിശദീകരണം എന്തായിരിക്കും? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, അയാളെ അന്ത്യനാളിൽ അല്ലാഹു അയാളുടെ കർമ്മഫലത്തിലേക്ക് നയിക്കുകയില്ല എന്നാണ്. പരലോകത്ത് അങ്ങനെയാണല്ലോ, അയാൾ ചെയ്ത കർമ്മങ്ങൾ അഥവാ ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്തു, പക്ഷെ അതിന്റെ ഫലത്തിലേക്ക് അയാൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതിനാൽ ചെലവഴിക്കലിന്റെ ചൈതന്യം, അള്ളാഹുവിൽ അത് സ്വീകാര്യമാകുന്നത് എങ്ങനെയാണ് എന്ന് ഈ സൂക്തങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പടച്ചവനെ, നിന്റെ മാർഗത്തിൽ നിന്റെ പ്രീതി ആഗ്രഹിച്ച് നീ നൽകിയതെല്ലാം സമർപ്പിക്കാനുള്ള വിശാല മനസ്സ് നൽകി നിങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവലാകണേ റബ്ബെ. റമദാൻ സമീപസ്ഥമാവുകയാണ് നാഥ. ഈ റമദാനിൽ പ്രവേശിക്കുവാനും ഇബാദത്തുകൾ, പുണ്യങ്ങൾ ആർജിക്കുവാനും സമ്പത്ത് ചെലവഴിക്കുവാനും എല്ലാം ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പ്രയാസകരമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി മാറ്റിത്തരണേ റബ്ബെ. പടച്ചവനെ, ഇന്നലെ ഞങ്ങൾ കേട്ട വാർത്ത മഹാനായ ഒരു മനുഷ്യസ്നേഹിയുടെ വിടവാങ്ങലാണ് നാഥ. അങ്ങനെയാണല്ലോ, പാകമായ പൂക്കളെ നീ തിരിച്ച് എടുത്തു കൊണ്ടുപോകുമല്ലോ നാഥ. സിദ്ദീഖ് ഹസൻ സാഹിബ് ഞങ്ങളിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു, ഒരുപാട് നല്ല മാതൃകകൾ വിട്ടേച്ചുകൊണ്ട്. പടച്ചവനെ, അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കണേ റബ്ബെ. ആ മാതൃക പിന്തുടർന്ന് അദ്ദേഹം വിട്ടേച്ചു പോയ സംരംഭങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, ഇസ്ലാമിക സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഇത്തരത്തിലുള്ള ദീർഘദർശികളായ നേതാക്കളും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അതേപോലെ ഇന്നലെ ആലുവയിലെ ഫാത്തിമ ഹബീബ് സാഹിബയുടെ മകൻ കോവിഡ് ബാധിച്ച് അള്ളാഹുവിലേക്ക് യാത്രയായി, ചെറുപ്പക്കാരനാണ്, നമ്മുടെ ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന കുടുംബമാണത്. പടച്ചവനെ, ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസത്തിന് അവർക്ക് സബറും തവക്കുലും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بلغنا رمضان ووفقنا فيه الصيام والقيام وتلاوة القرآن. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. السلام عليكم ورحمة الله.
أستاذ أيان.